ഓം ശാന്തി. 1/4/2026 പ്രഭാതമുരളി, മധുബൻ. മധുരമായ കുട്ടികളെ, ബാബ എന്താണ്, എങ്ങനെയാണ് എന്ന് നിങ്ങൾ കുട്ടികളും നമ്പർ വൈസായിയാണ് തിരിച്ചറിയുന്നത്. അഥവാ എല്ലാവരും തിരിച്ചറിഞ്ഞുവെങ്കിൽ തിരക്ക് വളരെയധികം വർദ്ധിക്കും. ചോദ്യം: 4 ഭാഗത്തും പ്രത്യക്ഷതയുടെ ശബ്ദം എപ്പോൾ വ്യാപിക്കും? ഉത്തരം: എപ്പോൾ മനുഷ്യർക്ക് അറിയാൻ കഴിയുന്നുവോ, സ്വയം ഭഗവാൻ ഈ പഴയ ലോകത്തിന്റെ നാശം ചെയ്യിപ്പിച്ച് പുതിയ ലോകം സ്ഥാപിക്കാൻ വന്നിരിക്കുന്നു. 2. നമ്മുടെ എല്ലാവരുടെയും സദ്ഗതി നടത്തുന്ന ബാബ നമുക്ക് ഭക്തിയുടെ ഫലം നൽകാൻ വന്നിരിക്കുന്നു. ഈ നിശ്ചയമുണ്ടാകുമ്പോൾ പ്രത്യക്ഷതയുണ്ടാകും. 4 ഭാഗത്തും ശബ്ദം വ്യാപിക്കും. ഗീതം ആരാണ് പ്രിയതമനോടു കൂടെ? ഓം ശാന്തി. കുട്ടികൾ ഗീതത്തിന്റെ 2 വരി കേട്ടുവല്ലോ. ആരാണ് പ്രിയതമന്റെ കൂടെ? ആദ്യം പ്രിയതമൻ ആരാണ്? ഇത് ലോകത്തിലുള്ളവർക്ക് അറിയുകയില്ല. അനേകം കുട്ടികളുണ്ടെങ്കിലും അവരിലും എപ്രകാരം ബാബയെ ഓർമ്മിക്കണമെന്ന് അറിയാത്തവർ ഒരുപാടുണ്ട്. അവർക്ക് ഓർമ്മിക്കാൻ അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് മറന്നുപോകുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു കുട്ടികളെ, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. നമ്മൾ ബിന്ദുവാണ്, ബാബ ജ്ഞാനസാഗരനാണ്. ആ ബാബയെ മാത്രം ഓർമ്മിക്കണം. ഓർമ്മിക്കുന്നതിനുള്ള ഇങ്ങനെയുള്ള പരിശീലനം നടത്തണം. അതിലൂടെ നിരന്തരം ഓർമ്മ നിലനിൽക്കണം. അവസാനം ഈ ഓർമ്മ ഉണ്ടായിരിക്കും, നമ്മൾ ആത്മാക്കളാണ്. ശരീരമുണ്ട് എങ്കിലും ഈ ജ്ഞാനം ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം, നമ്മൾ ആത്മാക്കളാണ്. ബാബയുടെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്, ഞാൻ എന്താണോ ആ രൂപത്തിൽ പലരും വിരളമായേ ഓർമ്മിക്കുന്നുള്ളൂ. കുട്ടികൾ ദേഹാഭിമാനത്തിലേക്ക് ഒരുപാട് വരുന്നു. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ആർക്കെങ്കിലും ഏതുവരെ ബാബയുടെ പരിചയം നൽകുന്നില്ലയോ അതുവരെ ഒന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. ആദ്യം അവർക്ക് ഇതറിയാൻ കഴിയണം. ആ നിരാകാരൻ നമ്മുടെ അച്ഛനാണ്, ഗീതയുടെ ഭഗവാനാണ്. ബാബ തന്നെയാണ് സർവരുടെയും സദ്ഗതി ദാതാവ്. ബാബ ഈ സമയം സദ്ഗതി നടത്തുന്നതിന്റെ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പോയിന്റിൽ നിശ്ചയബുദ്ധി ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് ഇത്രയും സന്യാസിമാരെല്ലാം 1 സെക്കൻഡിൽ വരും. ഭാരതത്തിൽ നന്നായി ശബ്ദം വ്യാപിക്കും. ഈ ലോകം നശിക്കുന്നതാണെന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കും. ഇക്കാര്യത്തിൽ നിശ്ചയമുണ്ടാവുകയാണെങ്കിൽ മുംബൈ മുതൽ ആബു വരെയും ക്യൂ ഉണ്ടാകും. എന്നാൽ ഇത്രയും പെട്ടെന്ന് ആരിലും നിശ്ചയമുണ്ടാവാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം, വിനാശം സംഭവിക്കുന്നതാണ്. ഇവരെല്ലാവരും ഘോരനിദ്രയിൽ ഉറങ്ങുക തന്നെയാണ്. പിന്നീട് അന്തിമ സമയത്തിൽ നിങ്ങളുടെ പ്രഭാവം ഉണ്ടാകും. ഗീതയുടെ ഭഗവാൻ പരംപിതാ പരമാത്മാവ് ശിവനാണെന്ന കാര്യത്തിൽ നിശ്ചയമുണ്ടാവുക എന്നത് ചിറ്റമ്മയുടെ വീട്ടിൽ പോകുന്ന പോലെ എളുപ്പമുള്ള കാര്യമല്ല. ഇത് പ്രസിദ്ധമാവുകയാണെങ്കിൽ മുഴുവൻ ഭാരതത്തിലും ധ്വനി മുഴങ്ങും. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് മന്ത്രവാദമുണ്ടെന്നും പറയും. ഈ വൃക്ഷം പതുക്കെ പതുക്കെ വളരുന്നു. ഇപ്പോൾ കുറച്ചു സമയമുണ്ട് എങ്കിലും പുരുഷാർത്ഥം ചെയ്യുന്നതിൽ തടസ്സമില്ല. നിങ്ങൾ വലിയ വലിയ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, എന്നാൽ അവർ ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. കുട്ടികളിലും ചിലർ ഈ ജ്ഞാനം മനസ്സിലാക്കുന്നില്ല. ബാബയുടെ ഓർമ്മയില്ല എങ്കിൽ ആ അവസ്ഥ ഉണ്ടാവില്ല. നിശ്ചയമുള്ളവരാണെന്ന് ആരെയാണ് പറയുന്നത് എന്ന് ബാബയ്ക്കറിയാം. ഇപ്പോഴാണെങ്കിൽ 1-2% പോലും ബുദ്ധിമുട്ടിയാണ് ബാബയെ ഓർമ്മിക്കുന്നത്. ഇവിടെ ഇരിക്കുകയാണെങ്കിലും ബാബയോട് അത്ര സ്നേഹമുണ്ടാകുന്നില്ല. ഇതിൽ സ്നേഹം വേണം, ഭാഗ്യം വേണം. ബാബയോട് സ്നേഹമുണ്ടെങ്കിൽ മനസ്സിലാവും നമുക്ക് ഓരോ ചുവടിലും ശ്രീമത്തിലൂടെ നടക്കണം. നമ്മൾ വിശ്വത്തിന്റെ അധികാരിയായി മാറുകയാണ്. പകുതി കൽപ്പത്തിന്റെ ദേഹാഭിമാനമുണ്ട്. അതിനാൽ ഇപ്പോൾ ദേഹി അഭിമാനിയായി മാറുന്നതിൽ വലിയ പരിശ്രമമുണ്ട്. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അതിസ്നേഹിയായ ബാബയെ ഓർമ്മിക്കുക എന്നത് ചിറ്റമ്മയുടെ വെയിറ്റിൽ പോകുന്നത്ര എളുപ്പമുള്ള കാര്യമല്ല. അവരുടെ മുഖത്തിൽ തന്നെ തിളക്കം വരും. കന്യക വിവാഹം കഴിക്കുന്നു. ആഭരണം തുടങ്ങിയവ അണിയുമ്പോൾ മുഖത്ത് പെട്ടെന്ന് സന്തോഷം വരുന്നു. പക്ഷേ ഇവിടെയാണെങ്കിൽ പ്രിയതമനെ ഓർമ്മിക്കുന്നില്ല എങ്കിൽ ആ മുഖം വാടിയതുപോലെ ഇരിക്കും. ചോദിക്കേണ്ടതില്ല. കന്യക വിവാഹം ചെയ്യുമ്പോൾ മുഖം സന്തുഷ്ടമാകുന്നു. ചിലരുടെയാണെങ്കിൽ വിവാഹത്തിന് ശേഷവും മുഖം ജീവനില്ലാത്തതുപോലെ ആയിരിക്കുന്നു. പലതരത്തിലുണ്ടാവുന്നു. ചിലരാണെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിൽ പോയി ആശയക്കുഴപ്പത്തിലാകുന്നു. ഇവിടെയും അങ്ങനെയാണ്. ബാബയെ ഓർമ്മിക്കുന്നതിന്റെ പ്രയത്നമാണ്. ഈ പാട്ട് അവസാനത്തിന്റേതാണ്. അതീന്ദ്രിയ സുഖം ഗോപി വല്ലഭന്റെ ഗോപഗോപികമാരോട് ചോദിക്കൂ. സ്വയത്തെ ഗോപഗോപികയാണെന്ന് മനസ്സിലാക്കുകയും നിരന്തരം ബാബയെ ഓർമ്മിക്കുകയും ചെയ്യുക. ആ അവസ്ഥയുണ്ടാവണം. ബാബയുടെ പരിചയം എല്ലാവർക്കും നൽകണം. ബാബ വന്നുകഴിഞ്ഞു. ബാബ എല്ലാവർക്കും സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ മുഴുവൻ ജ്ഞാനവും വന്നുചേരുന്നു. ലക്ഷ്മി നാരായണൻ എപ്പോൾ 84 ജന്മങ്ങൾ പൂർത്തിയാക്കുന്നുവോ അപ്പോൾ ബാബ അന്തിമത്തിൽ വന്ന് അവർക്ക് രാജയോഗം പഠിപ്പിച്ച് രാജ്യഭാഗ്യം നൽകി. ലക്ഷ്മി നാരായണന്റെ ഈ ചിത്രം ഒന്നാന്തരമാണ്. നിങ്ങൾക്കറിയാം, അവർ മുൻ ജന്മത്തിൽ ഇങ്ങനെയുള്ള കർമ്മം ചെയ്തിരുന്നു. ആ കർമ്മം ഇപ്പോൾ ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയുന്നു, മന്മനാഭവ, പവിത്രമായിരിക്കൂ, യാതൊരു പാപവും ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളിപ്പോൾ സ്വർഗത്തിന്റെ അധികാരിയും പുണ്യാത്മാവുമായി മാറുകയാണ്. പകുതി കൽപ്പം മായാരാവണൻ പാപം ചെയ്യിപ്പിച്ചു വന്നു. ഇപ്പോൾ സ്വയത്തോട് ചോദിക്കണം, എന്നിൽ നിന്ന് ഒരു പാപവും ഉണ്ടാകുന്നില്ലല്ലോ. പുണ്യത്തിന്റെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? അന്ധരുടെ ഊന്നുവടി ആകുന്നുണ്ടോ? ബാബ പറയുന്നു, മന്മനാഭവ. ഇതും ചോദിക്കണം, മന്മനാഭവയെന്ന് ആരാണ് പറഞ്ഞത്? അവർ പറയും, കൃഷ്ണൻ പറഞ്ഞു. നിങ്ങൾ അംഗീകരിക്കുന്നത് പരംപിത പരമാത്മാവ് ശിവൻ പറഞ്ഞു എന്നതാണ്. രാത്രിയുടെയും പകലിന്റെയും വ്യത്യാസമുണ്ട്. ശിവജയന്തിയോടൊപ്പമാണ് ഗീതാജയന്തി. ഗീതാജയന്തിയോടൊപ്പം കൃഷ്ണജയന്തിയും. നിങ്ങൾക്കറിയാം, നമ്മൾ ഭാവിയിൽ രാജകുമാരനായി മാറും. യാചകനിൽ നിന്ന് രാജകുമാരനായി മാറണം. ഈ ലക്ഷ്യം തന്നെ രാജയോഗത്തിന്റേതാണ്. നിങ്ങൾ വ്യക്തമാക്കി പറയൂ, ഗീതയുടെ ഭഗവാൻ ശ്രീകൃഷ്ണനായിരുന്നില്ല, ഭഗവാൻ നിരാകാരനായിരുന്നു. അപ്പോൾ സർവവ്യാപിയുടെ ജ്ഞാനം നഷ്ടമാകും. സർവരുടെയും സദ്ഗതി ദാതാവ് പതിത പാവനൻ ബാബയാണ്. പറയുന്നുമുണ്ട്, ബാബ ലിബറേറ്ററാണ്, എന്നിട്ടും സർവവ്യാപി എന്ന് പറയുകയാണ്. എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കുന്നില്ല. ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണോ അറിയുന്നത് അതാണ് പറയുന്നത്. മുഖ്യമായി മൂന്ന് ധർമ്മമാണ്. ദേവീദേവതാ ധർമ്മമാണെങ്കിൽ പകുതി കൽപ്പം നടക്കുന്നു. നിങ്ങൾക്കറിയാം, ബാബ ബ്രാഹ്മണ ദേവത ക്ഷത്രിയ ധർമ്മത്തിന്റെ സ്ഥാപന നടത്തുന്നു. ഇത് ലോകത്തിലുള്ളവർക്ക് അറിയുകയില്ല. അവരാണെങ്കിൽ സത്യുഗത്തിന് തന്നെ ലക്ഷക്കണക്കിന് വർഷമെന്ന് പറയുന്നു. ആദി സനാതന ദേവീദേവതാ ധർമ്മമാണ് ഏറ്റവും ഉയർന്നത്. എന്നാൽ തന്റെ ഈ ധർമ്മം മറന്ന് അധാർമ്മികരായി മാറിയിരിക്കുന്നു. ക്രിസ്ത്യൻ ജനത തങ്ങളുടെ ധർമ്മം കളയുന്നില്ല. അവർക്കറിയാം, ക്രിസ്തു അവരുടെ ധർമ്മം സ്ഥാപിച്ചു. ഇസ്ലാം, ബൗദ്ധി, പിന്നെ ക്രിസ്ത്യൻ, ഇതാണ് മുഖ്യമായ ധർമ്മങ്ങൾ. ബാക്കി ചെറിയ ചെറിയ ഒരുപാട് ധർമ്മങ്ങളുണ്ട്. എങ്ങനെ അഭിവൃദ്ധി ഉണ്ടായി ഇതാർക്കും അറിയുകയില്ല. മുഹമ്മദിന് ഇപ്പോൾ വളരെ കുറച്ച് സമയമേ ആയിട്ടുള്ളൂ. ഇസ്ലാം പഴയതാണ്, ക്രിസ്ത്യൻസും പ്രസിദ്ധമാണ്, ബാക്കി എത്ര അധികമാണ്. എല്ലാവർക്കും അവരവരുടെ ധർമ്മമുണ്ട്. വ്യത്യസ്ത ധർമ്മവും വ്യത്യസ്തമായ പേരുമായതുകൊണ്ട് ആശയക്കുഴപ്പമുണ്ടാകുന്നു. ഇതറിയുന്നില്ല, മുഖ്യമായ ധർമ്മശാസ്ത്രങ്ങൾ നാലെണ്ണമാണ്. ഇതിൽ ദേവതാധർമ്മവും ബ്രാഹ്മണ്യവും വരുന്നു. ബ്രാഹ്മണനിൽ നിന്ന് ദേവത, ദേവതയിൽ നിന്ന് ക്ഷത്രിയൻ, ഇതാർക്കും അറിയുകയില്ല. ബ്രാഹ്മണ ദേവതായ നമഃ എന്ന് പാടുന്നുണ്ട്. പരംപിതാവ് ബ്രാഹ്മണ ദേവത ക്ഷത്രിയ ധർമ്മത്തിന്റെ സ്ഥാപന നടത്തി. ജ്ഞാനമുണ്ട്, എന്നാൽ പഠിക്കുന്നത് തത്തെപ്പോലെയാണ്. ഇതാണ് മുള്ളുകളുടെ കാട്. ഭാരതം പൂക്കളുടെ പൂന്തോട്ടമായിരുന്നു. ഇതും അംഗീകരിക്കുന്നു. പക്ഷേ അത് എപ്പോൾ, എങ്ങനെ, ആര് സ്ഥാപിച്ചു, പരമാത്മാവ് എന്ത് വസ്തുവാണ്, ഇതാരും അറിയുന്നില്ല. അനാഥരായി മാറിയല്ലോ. അതുകൊണ്ടാണ് ഈ യുദ്ധവും വഴക്കുമെല്ലാം ഉള്ളത്. കേവലം ഭക്തിയിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാബ ഉണർത്തുന്നതിനായി വന്നിരിക്കുന്നു. സെക്കൻഡിൽ ജീവൻ മുക്തി നൽകുന്നു. ജ്ഞാന അഞ്ജനം സദ്ഗുരു നൽകി അജ്ഞാന അന്ധകാരം വിനാശമായി. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ പ്രകാശത്തിലാണ്. ബാബ മൂന്നാമത്തെ നേത്രം നൽകി. ദേവതകൾക്ക് മൂന്നാമത്തെ നേത്രം നൽകിയിട്ടുണ്ട്, എന്നാൽ അർത്ഥമൊന്നും അറിയുകയില്ല. വാസ്തവത്തിൽ മൂന്നാമത്തെ നേത്രം നിങ്ങൾക്കാണ് ഉള്ളത്. അവർ പിന്നെ ദേവതകൾക്ക് നൽകിയിരിക്കുകയാണ്. ഗീതയിൽ ബ്രാഹ്മണരുടെ ഒരു കാര്യവുമില്ല. അതിലാണെങ്കിൽ കൌരവർ, പാണ്ഡവർ മുതലായവരുടെ യുദ്ധം, കുതിരവണ്ടി മുതലായവ എഴുതിയിരിക്കുന്നു. ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ പറയും, നിങ്ങൾ ശാസ്ത്രം മുതലായവ അംഗീകരിക്കുന്നില്ല എന്ന്. ലോകത്തിൽ പാടുന്നുണ്ട് ജ്ഞാനവും ഭക്തിയും. എപ്പോൾ രാവണ രാജ്യം ആരംഭിക്കുന്നുവോ അപ്പോൾ ഭക്തി ആരംഭിക്കുന്നു. ഭാരതവാസി വാമമാർഗത്തിൽ പോയി ധർമ്മഭ്രഷ്ടരും കർമ്മഭ്രഷ്ടരുമാകുന്നു. പതീതമായി മാറിയിരിക്കുകയാണ്. പതീതമാക്കി മാറ്റിയത് ആരാണ്? രാവണൻ. രാവണനെ കത്തിക്കുന്നുമുണ്ട്. മനസ്സിലാക്കുന്നു, ഇത് പരമ്പരയായി നടന്നുവരുന്നു. പക്ഷേ സത്യയുഗത്തിലാണെങ്കിൽ രാവണ രാജ്യം ഉണ്ടായിരുന്നില്ല. ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. മായ തികച്ചും കല്ലുബുദ്ധിയാക്കി മാറ്റിയിരിക്കുന്നു. കല്ലിൽ നിന്ന് പവിഴമാക്കി മാറ്റുന്നത് ബാബ തന്നെയാണ്. എപ്പോൾ കലിയുഗമായി മാറിയോ അപ്പോൾ ബാബ വന്ന് ഗോൾഡൻ ഏജ് സ്ഥാപിക്കും. ബാബ മനസ്സിലാക്കി തരുന്നു, എന്നിട്ടും വളരെ ബുദ്ധിമുട്ടിയാണ് ചിലരുടെ ബുദ്ധിയിൽ ഇരിക്കുന്നത്. നിങ്ങൾ കുമാരിമാരുടെ വിവാഹ നിശ്ചയം ഇപ്പോൾ നടക്കുന്നു. നിങ്ങളെ മഹാറാണിയാക്കി മാറ്റുന്നു. നിങ്ങളെ ഓടിച്ചു അർത്ഥം നിങ്ങൾ ആത്മാക്കളോട് പറയുന്നു, നിങ്ങൾ എന്റേതായിരുന്നു, പിന്നീട് നിങ്ങൾ എന്നെ മറന്നുപോയി. ദേഹാഭിമാനിയായി മാറി. നിങ്ങൾ മായയുടേതായി. ബാക്കി ഓടുന്നതിന്റെ ഒന്നും ഒരു കാര്യവുമില്ല. എന്നെ മാത്രം ഓർമ്മിക്കൂ. ഓർമ്മിക്കുന്നതിൽ തന്നെയാണ് പരിശ്രമം. വളരെയധികം ദേഹാഭിമാനത്തിൽ വന്ന് വികർമ്മം ചെയ്യുന്നു. ബാബയ്ക്കറിയാം, ഈ ആത്മാവ് എന്നെ ഓർമ്മിക്കുന്നേയില്ല. ദേഹാഭിമാനത്തിൽ വന്ന് വളരെയധികം പാപം ചെയ്യുന്നു. അപ്പോൾ പാപത്തിന്റെ കുടം 100 മടങ്ങ് നിറയുന്നു. മറ്റുള്ളവർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നതിന് പകരം സ്വയം തന്നെ മറന്നുപോകുന്നു. ഒന്നുകൂടി കൂടുതൽ ദുർഗതി നേടുന്നു. ലക്ഷ്യം വളരെ ഉയർന്നതാണ്. കയറുകയാണെങ്കിൽ വൈകുണ്ഠം വരെ, വീഴുകയാണെങ്കിൽ പാതാളത്തിൽ. ഈ രാജ്യഭാഗ്യം സ്ഥാപനയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ വ്യത്യാസം എത്രയാണെന്ന് നോക്കൂ. ചിലരാണെങ്കിൽ പഠിച്ച് ആകാശം വരെ കയറുന്നു, ചിലർ താഴേക്ക് പതിക്കുന്നു. ബുദ്ധി ഡൾ ആകുമ്പോൾ പഠിക്കാൻ സാധിക്കില്ല. ചിലർ പറയുന്നു, ബാബ എനിക്ക് ആർക്കും മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നില്ല. ബാബ പറയുന്നു, ശരി, കേവലം സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. അച്ഛനായ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ ഞാൻ നിങ്ങൾക്ക് സുഖം നൽകാം. എന്നാൽ ഓർമ്മിക്കുന്നു പോലുമില്ല. ഓർമ്മിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഓർമ്മ ഉണർത്തിക്കൊണ്ടിരിക്കും. ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ പാപം ഇല്ലാതാകും. ബാബയെ ഓർമ്മിക്കാതെ നിങ്ങൾക്ക് സുഖധാമത്തിലേക്ക് പോകാൻ സാധിക്കില്ല. 21 ജന്മങ്ങളുടെ സമ്പത്ത് നിരാകാരനായ ബാബയിൽ നിന്ന് ലഭിക്കുന്നു. ബാക്കിയെല്ലാം അല്പകാലത്തെ സുഖം നൽകുന്നവരാണ്. ചിലർക്ക് മന്ത്രതന്ത്രത്തിലൂടെ കുട്ടിയെ ലഭിച്ചു, അല്ലെങ്കിൽ ആശീർവാദത്തിലൂടെ ലോട്ടറി കിട്ടി, അത്രയും മതി, വിശ്വാസമുണ്ടാകുന്നു. ചിലർക്ക് 2-4 കോടിയുടെ ഫലമുണ്ടായി, അത്രമാത്രം, വളരെയധികം മഹിമ ചെയ്യും. എന്നാൽ അതെല്ലാം അല്പകാലത്തേക്ക് മാത്രമാണ്. 21 ജന്മങ്ങളിലേക്ക് ആരോഗ്യവും സമ്പത്തുമൊന്നും ലഭിക്കുന്നില്ലല്ലോ. പക്ഷെ മനുഷ്യർ അറിയുന്നില്ല, ദോഷവും പറയാൻ കഴിയില്ല. അല്പകാലത്തെ സുഖത്തിൽ തന്നെ സന്തോഷിക്കുന്നു. ബാബ നിങ്ങൾ കുട്ടികൾക്ക് രാജയോഗം പഠിപ്പിച്ച് സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി നൽകുന്നു. എത്ര സഹജമാണ്! ചിലർക്കാണെങ്കിൽ തീർത്തും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല. ചിലർ മനസ്സിലാക്കുന്നു, എന്നാൽ പൂർണമായ യോഗമില്ലാത്തത് കാരണം ആർക്കും അമ്പ് തറയ്ക്കുന്നില്ല. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ എന്തെങ്കിലുമൊക്കെ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. യോഗം തന്നെയാണ് പ്രധാനം. നിങ്ങൾ യോഗബലത്തിലൂടെ വിശ്വത്തിന്റെ ചക്രവർത്തിയായി മാറുകയാണ്. പ്രാചീന യോഗം ഭഗവാനാണ് പഠിപ്പിച്ചത്. ഓർമ്മയുടെ യാത്ര വളരെ നല്ലതാണ്. നിങ്ങൾ ഡ്രാമ കണ്ടുവരൂ, എങ്കിൽ മുഴുവൻ കാര്യവും ബുദ്ധിയിൽ വരും. ചിലർ പറയുന്നതിൽ സമയമെടുക്കും. ഇതും അങ്ങനെയാണ്. ബീജവും വൃക്ഷവും. ഈ ചക്രം വളരെ ക്ലിയർ ആണ്. ശാന്തിധാമം, സുഖധാമം, ദുഃഖധാമം സെക്കൻഡിന്റെ കാര്യമാണല്ലോ. പക്ഷെ ഓർമ്മയും ഉണ്ടാവണമല്ലോ. മുഖ്യ കാര്യമാണ് ബാബയുടെ പരിചയം. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാം അറിയും. ശരി, ശിവബാബ നിങ്ങൾ കുട്ടികളെ ഓർമ്മിക്കുകയാണ്. ബ്രഹ്മബാബ ഓർമ്മിക്കുന്നില്ല. എന്റെ സൽപുത്രർ ആരെല്ലാമാണെന്ന് ശിവബാബയ്ക്കറിയാം. സർവീസബിളായ സൽപുത്രരെയാണ് ഓർമ്മിക്കുന്നത്. ഇദ്ദേഹം ആരെയും ഓർമ്മിക്കുന്നില്ല. ഇദ്ദേഹത്തിന്റെ ആത്മാവിനാണെങ്കിൽ നിർദ്ദേശമുണ്ട്, എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഭാഗ്യവാനായി മാറുന്നതിനു വേണ്ടി ഒരു ബാബയോട് സത്യം സത്യമായ സ്നേഹം ഉണ്ടാകണം. സ്നേഹമുണ്ടാകുക അർത്ഥം ഓരോ ചുവടിലും ഒരാളുടെ മാത്രം, അതായത് ഒരു ബാബയുടെ മാത്രം ശ്രീമത്തിലൂടെ നടക്കുക. 2. ദിവസവും തീർച്ചയായും പുണ്യകാര്യങ്ങൾ ചെയ്യണം. ഏറ്റവും വലിയ പുണ്യമാണ് എല്ലാവർക്കും ബാബയുടെ പരിചയം നൽകുക. ബാബയെ ഓർമ്മിക്കുകയും എല്ലാവരിലും ബാബയുടെ ഓർമ്മ ഉണർത്തുകയും ചെയ്യണം. വരദാനം: തന്റെ വൃത്തി, ദൃഷ്ടി എന്നിവയെ പരിവർത്തനം ചെയ്യുന്നതിലൂടെ സൃഷ്ടിയിൽ പരിവർത്തനങ്ങളുണ്ടാക്കുന്ന സാക്ഷാത്കാര മൂർത്തിയായി ഭവിക്കട്ടെ. തന്റെ മനോഭാവത്തിന്റെ പരിവർത്തനത്തിലൂടെ കാഴ്ചപ്പാടുകളെ ദിവ്യമാക്കി മാറ്റുകയാണെങ്കിൽ അനേകം ആത്മാക്കൾക്ക് അവരുടെ യഥാർത്ഥ രൂപം യഥാർത്ഥ ദേഷ്യം എന്നിവ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള യഥാർത്ഥമായ സാക്ഷാത്കാരം ചെയ്യിക്കുന്നതിനായി മനോഭാവത്തിൽ അല്പം പോലും ദേഹാഭിമാനത്തിന്റെ ചാഞ്ചല്യം ഉണ്ടാകാൻ പാടില്ല. മനോഭാവത്തെ മാറ്റുന്നതിനോടൊപ്പം ദൃഷ്ടിയെയും ദിവ്യമാക്കി മാറ്റണം. അപ്പോൾ മാത്രമേ ഈ സൃഷ്ടി പരിവർത്തനപ്പെടുകയുള്ളൂ. കാണുന്നവർക്ക് നിങ്ങളുടെ കണ്ണുകൾ കണ്ണുകളായല്ല, ഒരു മാന്ത്രിക ചെപ്പാണെന്ന് അനുഭവപ്പെടും. താങ്കളുടെ കണ്ണുകൾ സാക്ഷാത്കാരത്തിനുള്ള മാധ്യമമായി മാറും. സ്ലോഗൻ: സേവനത്തോടുള്ള ഉന്മേഷ ഉത്സാഹത്തിനോടൊപ്പം പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയും സഫലതയ്ക്കുള്ള ആധാരമാണ്. അവ്യക്ത സൂചന: മഹാനായി മാറുന്നതിനായി മധുരതയും നമ്രതയുമാകുന്ന ഗുണങ്ങൾ ധാരണ ചെയ്യൂ. മധുരതയാകുന്ന ഗുണം ധാരണ ചെയ്യുന്നവർ ഇവിടെ മഹാനായി മാറുന്നു, ഒപ്പം അവിടെ ശ്രേഷ്ഠ പദവിയും പ്രാപ്തമാക്കുന്നു. മധുരത ഉള്ളവരെ എല്ലാവരും ശ്രേഷ്ഠ രൂപത്തിലാണ് കാണുക. അതിനാൽ മധുരത എന്ന വിശേഷ ഗുണം എല്ലാ കുട്ടികളിലും ഉണ്ടാകേണ്ടതാണ്. മധുരതയാകുന്ന തേൻ ആരിലാണോ ഉള്ളത്, അവർക്കേത് കാര്യത്തിലും സഫലത ലഭിക്കുന്നു. അവരുടെ ജീവിതത്തിൽ നിന്ന് അസഫലത അപ്രത്യക്ഷമാകുന്നു. ഓം ശാന്തി.